ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത്. നമ്മുടെ രക്ഷയും വീണ്ടെടുപ്പും യേശു ക്രൂശിൽ തികച്ചു എന്ന് നാം വിശ്വസിക്കുമ്പം നമ്മുടെ മനോഭാവം എന്തായിരിക്കണം എന്നതിനെ പറ്റിയാണ്. അവൻ പറഞ്ഞു, സകലവും നിവൃത്തിയായി, നമ്മുടെ പാപത്തിൻ്റെ കടം പൂർണ്ണമായിട്ട് കൊടുത്തു തീർത്തു, അങ്ങനെ നമ്മളെ നമ്മുടെ പാപത്തിൽ നിന്ന് രക്ഷിച്ചു. അതുപോലെ തന്നെ ആ കാൽവറി ക്രൂശിൽ പിശാചിനെ തോൽപ്പിച്ചു. അതുകൊണ്ട് ഇപ്പോൾ നമ്മുടെ മനോഭാവം എങ്ങനെയായിരിക്കണം? ശരി, വേദപുസ്തകം ഇങ്ങനെ പറയുന്നു. ഇവിടെ സങ്കീർത്തനം 106 അതിൻ്റെ 12 വാക്യം, അവൻ്റെ വചനങ്ങളെ വിശ്വസിച്ചു അവർ അവന് സ്തുതി പാടുകയും ചെയ്തു. നിങ്ങൾ ദൈവം പറഞ്ഞത് വിശ്വസിച്ചോന്നറിയാൻ അതിൻ്റെ വ്യക്തമായ തെളിവ് ഇതാണ്, നിങ്ങൾ അവനെ സ്തുതിക്കും. ഉദാഹരണത്തിന്, നിങ്ങൾ കോളേജിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയാണ്, നിങ്ങളുടെ ഫീസ് അടയ്ക്കാനായിട്ട് നിങ്ങൾക്ക് പണം വേണം, നിങ്ങളുടെ പിതാവിനെ നിങ്ങൾ വിളിക്കുന്നു, പിതാവ് തിരിച്ചു വിളിച്ച് നിങ്ങളോട് പറയുന്നു, ഞാൻ നീ പറഞ്ഞ ആ പണം 2000 രൂപയോ മറ്റോ നിന്റെ അക്കൗണ്ടിലേക്ക് അയച്ചിട്ടുണ്ട്. അവൻ പറഞ്ഞത് നിങ്ങൾ വിശ്വസിച്ചു എങ്കിൽ നിങ്ങളുടെ അക്കൗണ്ട് ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾ പറയും, ദൈവത്തിന് നന്ദി, എനിക്ക് പൈസ അടയ്ക്കാനുള്ള പൈസ എത്തിയിട്ടുണ്ട്. നിങ്ങൾ ഒരു കാര്യം വിശ്വസിക്കുമ്പം അതിൻ്റെ തെളിവിതാണ്, നിങ്ങൾ നന്ദിയുള്ളവരായിരിക്കും. നിങ്ങൾ വിശ്വസിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ നന്ദിയുള്ളവരായിരിക്കില്ല. അതുകൊണ്ട് നമ്മൾ ദൈവത്തെ സ്തുതിക്കുന്നവരല്ലെങ്കിൽ നമുക്ക് നിശ്ചയമായിട്ടും പറയാം നാം അത് വിശ്വസിക്കുന്നില്ല എന്ന്. നിങ്ങൾ വിശ്വസിക്കുന്നെങ്കിൽ, യേശു പറഞ്ഞു സകലവും നിവൃത്തിയായി, നിങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടു, പിശാചിന്റെ രാജ്യം തകർന്നു, നിങ്ങൾ ദൈവത്തെ സ്തുതിക്കും, അത് അത്ര വലിയൊരു ജയമാണ്. നിങ്ങൾ ചിന്തിച്ചു നോക്കുക, നിങ്ങൾ വളരെ ഗുരുതരമായ ഒരു ക്യാൻസർ നിങ്ങൾക്കുണ്ട്. പല ഡോക്ടർമാരും നിങ്ങൾക്ക് പ്രത്യാശ നൽകുന്നു, എന്നാൽ ഒരു ഡോക്ടർ പറയുന്നു നമുക്കൊരു സർജറി ചെയ്ത് നോക്കാം എന്താണ്. അങ്ങനെ അവൻ നിങ്ങളെ ഒരു ഓപ്പറേഷന് വിധേയനാക്കി. ഓപ്പറേഷൻ ചെയ്ത് അത് ടെസ്റ്റ് ചെയ്തതിന് ശേഷം അവൻ നിങ്ങളോട് പറയുന്നു, ഒരു ക്യാൻസറിൻ്റെ ഒരു അംശം പോലും നിങ്ങളിലില്ല. നിങ്ങൾ നന്ദിയുള്ളവനായിരിക്കുമോ? നിങ്ങൾ വളരെ ദുഃഖിതനായിട്ട് ആ ഹോസ്പിറ്റലിൽ നിന്ന് പുറത്തേക്ക് പോവില്ല. നിങ്ങൾ ആ ഡോക്ടർ പറഞ്ഞത് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ പറയുകയാണ്, ആ എനിക്കറിയില്ല, അദ്ദേഹം പറയുന്നു, എന്നെ സന്തോഷിപ്പിക്കാൻ പറഞ്ഞതാകാം, സത്യമറിയില്ല, ഒരുപക്ഷെങ്കിലും ആ ക്യാൻസർ എൻ്റെ ശരീരത്തിൽ പല ഭാഗത്തും ഉണ്ടാകാം, ഒരുപക്ഷെ അത് സത്യമല്ലായിരിക്കാം, നിങ്ങൾ അവൻ്റെ വാക്ക് വിശ്വസിക്കുന്നതിൽ നിങ്ങൾ ദുഃഖിതനാകും. എന്നാൽ അവൻ പറഞ്ഞത് നിങ്ങൾ വിശ്വസിക്കുന്നെങ്കിൽ നിങ്ങൾ അവിടുന്ന് പുറത്തേക്ക് പോകുന്നത് സന്തോഷം കൊണ്ട് തുള്ളിക്കൊണ്ടാവും. അവൻ സത്യസന്ധനായ ഡോക്ടറാണെങ്കിൽ, അവൻ പറഞ്ഞത് സത്യമാണെങ്കിൽ നിങ്ങൾ സ്വതന്ത്രനാവും. നിങ്ങളുടെ സന്തോഷത്തിൻ്റെ ഒരു അടിസ്ഥാനമുണ്ട്. ദൈവം ഒരു കാര്യം പറയുമ്പം അത് സംശയിക്കേണ്ട ഒരു കാര്യവും നമുക്കില്ല. ദൈവം നിന്റെ പാപത്തെയും അതിക്രമത്തെയും ഓർക്കില്ലെന്ന് പറഞ്ഞാൽ അവൻ അർത്ഥമാക്കി പറയുന്നു, അവൻ ഒരിക്കലും നിങ്ങളുടെ പാപത്തെയും അതിക്രമത്തെയും ഓർക്കയില്ല. അവനിങ്ങനെ പറയുമ്പം പിശാചിൻ്റെ ശക്തികൾ തകർക്കപ്പെട്ടു, അതുകൊണ്ട് നിങ്ങൾ ഇനിയും ഭയത്തിൻ്റെ അടിമയായി ഇനിയും ജീവിക്കേണ്ട ആവശ്യമില്ല. നാം അത് വിശ്വസിക്കുന്നു. നമ്മുടെ രക്ഷയിൽ ദൈവത്തിന് നന്ദി കരയേറ്റുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമ്മുടെ വാക്കുകളിൽ കൂടി ദൈവത്തിന് നന്ദി കരയേറ്റണമെന്നുള്ളത് ദൈവം ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. വിശ്വാസം നമ്മുടെ വാക്കിലൂടെ നാം പ്രതിഫലിപ്പിക്കണം. റോമാലേഖനം 10 വാക്യം ഞാൻ വായിച്ചേൽപ്പിക്കാം. റോമാലേഖനം 10 ഇങ്ങനെ പറയുന്നു, 9 വാക്യം, യേശുവിനെ കർത്താവെന്ന് നിങ്ങളുടെ വായികൊണ്ട് ഏറ്റുപറയുകയും, റോമർ 10:9, ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിക്കുകയും ചെയ്തു എന്ന് വിശ്വസിച്ചാൽ നീ രക്ഷപ്പെടും. രക്ഷ അല്ലെങ്കിൽ വീണ്ടെടുപ്പ്, അത് വരുന്നത് ഹൃദയത്തിലുള്ള വിശ്വാസവും, വിശ്വാസം വായിൽ കൂടെ അല്ല, അത് ഹൃദയത്തിലാണ് ഉണ്ടാകേണ്ടത്. അത് വായുകൊണ്ട് ഏറ്റുപറയണം. അതാണ് ഇവിടെ പറയുന്നത്. റോമാലേഖനം 10:9 നമ്മൾ ഹൃദയത്തിൽ പറയുന്ന കാര്യം ഞാൻ പറഞ്ഞതുപോലെ പിശാചിനോട് ഏറ്റുപറയുന്നു, പിശാചിനെ നീ തോൽപ്പിക്കപ്പെട്ടു. കാരണം അത് നാം വിശ്വസിക്കുന്നു. ആ സാക്ഷ്യം നാം പിശാചിനോട് പറയുന്നു, യേശുക്രിസ്തുവിന്റെ രക്തം സകല പാപവും പോക്കി എന്നെ ശുദ്ധീകരിച്ചിരിക്കുന്നു. നാം യേശുക്രിസ്തു നമുക്ക് കാണിച്ചു തന്ന മാതൃക മാത്രമാണ് പിൻഗമിക്കുന്നത്. പിശാച് ഒരു പരീക്ഷയുമായിട്ട് അവൻ്റെ അടുക്ക് വന്നപ്പോൾ യേശു അവനോട് വാക്കു പറഞ്ഞു. അവൻ ഹൃദയത്തിൽ ചിന്തിക്കുകയായിരുന്നു, അവനൊരു വാക്കാ പറഞ്ഞത്. പിശാചിനോട് ഇങ്ങനെ എഴുതിയിരിക്കുന്നു, അവൻ രണ്ടാമത് വന്നപ്പോഴും പരീക്ഷിച്ചപ്പോൾ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, പിന്നെയും പറഞ്ഞു. അവൻ ഏറ്റുപറഞ്ഞു. ആ പറഞ്ഞ വാക്കുകൊണ്ടാണ് അവൻ പിശാചിനെ ഓടിച്ചു കളഞ്ഞത്. 3 പ്രാവശ്യവും പിശാച് വന്നപ്പോൾ യേശു ഇത് തന്നെ പറഞ്ഞു, ഇപ്രകാരം എഴുതിയിരിക്കുന്നു, പിശാചെ എന്നെ വിട്ടുപോ. ഇത് തന്നെയാണ് നാമും ചെയ്യേണ്ടത്. യേശു ഹൃദയത്തിൽ വിശ്വസിച്ചത് അവന്റെ വായുകൊണ്ട് ഏറ്റു പറഞ്ഞു. ദൈവവചനത്തിൽ പറയുന്ന വാഗ്ദാനത്തെ നമുക്ക് നമ്മുടെ വായുകൊണ്ട് വെറുതെ ദൈവവചനത്തിൽ പറയാത്ത ഒരു കാര്യം പറയാൻ കഴിയില്ല. എന്റെ തലയിൽ മുടിയുണ്ടായിരിക്കണമെന്ന് എനിക്ക് ആഗ്രഹിക്കാം, എന്നാൽ അങ്ങനെ ഒരു വാഗ്ദാനം വചനത്തിൽ ഇല്ലായിരിക്കെ എനിക്ക് അത് ഏറ്റു പറയാം. യേശുക്രിസ്തു മടങ്ങി വരുമ്പോൾ അങ്ങനെ സംഭവിക്കുമെങ്കിലും അതിനു മുമ്പല്ല. അങ്ങനെ ഒരു വാഗ്ദാനമില്ല. എനിക്ക് വളരെ വലിയൊരു വീട് തരാമെന്നോ ഒരു നല്ല കാർ തരാമെന്നോ അങ്ങനെയൊന്നും വേദസ്വത്തിലില്ല. അത് ഏറ്റുപറയാൻ എനിക്ക് കഴിയില്ല. അത് ഈ കാലത്തെ പഠിപ്പീരാണ് നിങ്ങൾ സങ്കല്പിക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും നിങ്ങൾക്കത് കിട്ടുമെന്ന് പ്രതീക്ഷിക്കുക, കണ്ണടച്ച് നിങ്ങൾക്ക് കിട്ടിയെന്ന് വിശ്വസിക്കുക, അതിനുശേഷം നിങ്ങളുടെ ഹൃദയത്തിലെ ആഗ്രഹം പറയുക. എപ്പോഴും അത് ഭൗതിക വസ്തുക്കളാണ്. ഇങ്ങനെ ചെയ്യാനായിട്ട് പറയുന്ന ഒരു സുവിശേഷം ഇന്നുണ്ട്. ഏതെങ്കിലും അപ്പോസ്തലനോ യേശു ഇത് പഠിപ്പിച്ചിട്ടില്ല. അത് ഭൗതിക വസ്തുക്കൾ ആഗ്രഹിക്കുന്നവരെ സന്തോഷിപ്പിക്കുവാനായിട്ടുള്ള ഒരു സുവിശേഷമാണ്. അവരുടെ രാജ്യം ഈ ഭൂമിയാണ്. എന്നാൽ ദൈവരാജ്യത്തിലേക്ക് വന്നിട്ടുള്ളവർക്കറിയാം, മുമ്പേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിച്ചാൽ അവന്റെ നീതിയും അവർക്കറിയാം. അവരെ ഒന്നും വായുകൊണ്ട് ഏറ്റുപറയേണ്ട ആവശ്യമില്ല. ദൈവം അത് കൂട്ടിച്ചേർക്കും. എന്നാൽ പിശാചിനോട് നമ്മുടെ സാക്ഷ്യം ഏറ്റുപറയേണ്ടതുണ്ട്. നമ്മുടെ പോരാട്ടം ജഡരക്തങ്ങളോട് അല്ല, അത് വാഴ്ചകളോടും അധികാരങ്ങളോടുമാണ്. അവൻ നമുക്ക് ചെയ്തതിനെ ഓർത്ത് നമ്മൾ അവനെ സ്തുതിക്കുന്നതാണ്. ദൈവം ചില കാര്യങ്ങൾ നമുക്ക് വേണ്ടി ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനുവേണ്ടി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. എന്നാൽ ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. നാം ചുറ്റി നടന്ന് ഫോഷ്കെ ഏറ്റുപറയുന്നവരാവരുത്. അത് വിശ്വാസമാണെന്ന് ധരിച്ച് അങ്ങനെ ഒരു ഉപദേശം ഇന്ന് നടക്കുന്നുണ്ട്. സത്യമല്ലാത്ത കാര്യങ്ങൾ ഏറ്റുപറയാനായിട്ട് ആളുകളെ നിർബന്ധിക്കുന്നു. ദൈവവചനത്തിൽ നാം വായിക്കുന്നു യേശുവിൻ്റെ അടുക്കലേക്ക് കൊണ്ടുവന്ന ആ കുരുടനെ കുറിച്ച്. യേശു അവനെ ആ പട്ടണത്തിന്റെ വെളിയിലേക്ക് കൊണ്ടുവന്നു. മർക്കോസിന് സുവിശേഷം 8 നാം വായിക്കുന്നു, 22-ാമത്തെ വാക്യത്തിൽ. അവൻ ബേത്ത്സയിദ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് ചെല്ലുന്നു. അവിടെ കുരുടനായ ഒരു മനുഷ്യനെ സൗഖ്യമാക്കാനായിട്ട് യേശുവിൻ്റെ അടുക്കൽ കൊണ്ടുവരുന്നു. ഈ മനുഷ്യനുണ്ടായിരുന്ന ആ പട്ടണം അവിശ്വാസം നിറഞ്ഞ ഒരു പട്ടണമായിരുന്നു. യേശു അതുകൊണ്ട് ആ മനുഷ്യനെ ആ പട്ടണത്തിന് വെളിയിലേക്ക് കൊണ്ടുവന്നു. സാധാരണയായിട്ട് യേശു അങ്ങനെ ചെയ്യാറില്ല. അവൻ അവിടെ വെച്ച് തന്നെ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. എന്നാൽ ഈ പ്രദേശം അവിശ്വാസം നിറഞ്ഞ ഒരു ഗ്രാമമായിരുന്നു. അതുകൊണ്ട് ഈ മനുഷ്യനെ ആ ഗ്രാമത്തിന് വെളിയിലേക്ക് കൊണ്ടുവന്നു. യേശു അവന്റെ കണ്ണിൽ തുപ്പി അവന്റെ മേൽ കൈവച്ചു. എന്നിട്ട് അവനോട് ചോദിച്ചു, നീ വല്ലതും കാണുന്നുണ്ടോ? അവൻ നോക്കിയിട്ട് ഇങ്ങനെ പറഞ്ഞു, കർത്താവേ, അല്പം കാണാം, എന്നാൽ അത്ര പോരാ. മരങ്ങളെയും മനുഷ്യരെയും ഒരുപോലെയാ കാണുന്നത്. മനുഷ്യർ നടക്കുന്നത് മരങ്ങൾ നടക്കുന്ന പോലെയാ തോന്നുന്നു. നിങ്ങൾക്കും എനിക്കും അറിയാം, മനുഷ്യൻ നടക്കുന്നത് മരങ്ങൾ പോലല്ല. മരങ്ങൾ നടക്കുന്നത് പോലെ നിങ്ങൾക്ക് തോന്നിയാൽ നിങ്ങളുടെ കാഴ്ച ശരിയായിട്ടില്ല. അപ്പോൾ യേശു എന്താ ചെയ്തത്? ഇത് ഇന്നത്തെ കാലത്തെ സുവിശേഷകരായിരുന്നെങ്കിൽ അവരീ മനുഷ്യരോട് പറയുമായിരുന്നു, ഇല്ലില്ല, നീ സൗഖ്യമായി ഏറ്റുപറ, ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം, നീ ഏറ്റുപറക. അവന്റെ അടിപ്പണരികളാൽ സൗഖ്യം വന്നു. നീ ഇപ്പം എന്ത് കണ്ടാലും നിനക്ക് ഇപ്പം പൂർണ്ണമായ സൗഖ്യമായെന്ന് പറ. അങ്ങനെയെങ്കിൽ എല്ലാം ശരിയാകും. എന്നാൽ അങ്ങനെയല്ല യേശു പറഞ്ഞു. ഒരു കള്ളം പറയാനായിട്ട് യേശുവിനെ അവനോട് എങ്ങനെ പറയാൻ കഴിയും? ഇതാണ് അനേക പ്രസംഗരും പറയുന്നത്, നിങ്ങൾ രോഗിയായിരിക്കുമ്പോഴും സൗഖ്യമായെന്ന് പറയുക. യേശു ഒരിക്കലും അത് പഠിപ്പിച്ചില്ല. ഈ മനുഷ്യന് ശരിയായി കാണാൻ കഴിയാതിരുന്നപ്പം അവൻ സത്യസന്ധനായിരിക്കാൻ യേശു ആഗ്രഹിച്ചു. അവൻ പറഞ്ഞു, കർത്താവ്, എനിക്ക് കാണാൻ കഴിയുന്നില്ല. യേശു ക്രിസ്തു ആ സത്യസന്ധതയെ അംഗീകരിച്ചു. അവൻ എപ്പോഴും സത്യസന്ധതയെ ബഹുമാനിക്കുന്നു. യേശു പറഞ്ഞു, ശരി, ഞാൻ നിനക്കായിട്ട് വീണ്ടും പ്രാർത്ഥിക്കാം. ഈ ഒരു പ്രാവശ്യം മാത്രമാണ് രണ്ട് ഘട്ടമായി ഒരാളെ സൗഖ്യമാക്കുന്നത് യേശുവിന്റെ ശുശ്രൂഷയിൽ. അങ്ങനെ അവൻ ആ കുരുടന്റെ മേൽ തന്റെ കൈ വെച്ചു. രണ്ടാമത്തെ പ്രാവശ്യം, നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? യേശു ക്രിസ്തു ഒരു മനുഷ്യന്റെ മേൽ രണ്ടു പ്രാവശ്യം കൈവയ്ക്കേണ്ടി വന്നെന്ന്, അവനെ സൗഖ്യമാക്കാൻ. ഞാൻ വിശ്വസിക്കുന്നത് ദൈവം മനഃപൂർവ്വം അത് ചെയ്തതാണെന്ന് 21-ാം നൂറ്റാണ്ട് ജീവിക്കുന്ന നമ്മളെ പഠിപ്പിക്കാൻ വേണ്ടി. ഈ തരത്തിലുള്ള വഞ്ചന നാം വിശ്വസിക്കാതിരിക്കേണ്ടതിന് ഈ ഒരു സംഭവം ദൈവവചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. നമ്മളെ പഠിപ്പിക്കാനാണ്. നിനക്ക് കാണാതിരിക്കുമ്പം നീ ഇത് ഏറ്റുപറയേണ്ടതില്ല, നിനക്ക് കാണാമെന്ന്. നിനക്ക് വ്യക്തമായിട്ട് കാണാൻ കഴിയില്ലെങ്കിൽ കാണാൻ കഴിയുമെന്ന് നീ പറയരുത്. നിങ്ങൾ സൗഖ്യമായെന്ന് ഏറ്റുപറയേണ്ട നിങ്ങൾ രോഗിയായിരിക്കുമ്പോൾ. നിങ്ങൾ പൂർണ്ണമായിട്ട് സൗഖ്യമായെന്ന് ഏറ്റുപറയേണ്ടതില്ല നിങ്ങൾ പൂർണ്ണമായിട്ട് സൗഖ്യമായില്ലെങ്കിൽ. ഈ മനുഷ്യൻ ഭാഗികമായിട്ട് സൗഖ്യമായി, എന്നാൽ പൂർണ്ണമായിട്ടല്ല. എന്തുകൊണ്ട് അവൻ പൂർണ്ണമായ സൗഖ്യമായെന്ന് ഏറ്റുപറയണം? അവൻ ഭാഗികമായിട്ട് സൗഖ്യപ്പെട്ടപ്പോൾ അവൻ സത്യം പറഞ്ഞു, ഞാൻ യേശുവിന്റെ നാമത്തിൽ നിങ്ങളോട് പറയട്ടെ, ഒരു പ്രസംഗനും നിങ്ങളെ കൊണ്ടൊരു കള്ളം പറയിക്കാനായിട്ട് അനുവദിക്കരുത്. ദൈവം ഭോഷ്കിനെ വെറുക്കുന്നു. ഭോഷ്ക് പറയുന്നവർ നരകത്തിലേക്കാണ് പോകുന്നത്. നിങ്ങൾ ഇങ്ങനെ ഒരു കള്ളം പറഞ്ഞാൽ നിങ്ങൾ രോഗിയായിരിക്കുമെന്ന് സൗഖ്യമായെന്ന് പറഞ്ഞാൽ ദൈവം അതിനെ പോഴ്ത്തത്തില്ല, പിശാചി നിശ്ചയമായിട്ടും അതിനെ പോഴ്ത്തും. കാരണം ദൈവത്തിന്റെ വചനം പറയുന്ന പിശാചി ഭോഷ്കിന്റെ അപ്പനാണ്. ഈ മനുഷ്യൻ പിശാചി പറയുന്ന ഭോഷ്ക് ഏറ്റുപറയാനായിട്ട് തയ്യാറായില്ല, എല്ലാം എനിക്ക് കാണാൻ കഴിയുമെന്ന്. അവൻ സത്യം പറഞ്ഞു. അവൻ സത്യം പറഞ്ഞതുകൊണ്ട് യേശു അവനെ ഒരു പ്രാവശ്യം കൂടെ തൊട്ടു. ഇപ്പം നമ്മളെ സംബന്ധിച്ച് ഇത് വളരെ പ്രയാസം ഇല്ലാതെ വഞ്ചിക്കപ്പെടുവാനായിട്ട് ആളുകൾ പറയും, എബ്രഹാം ഇങ്ങനെ പറഞ്ഞല്ലോ, വിശ്വസിച്ചല്ലോ അവനൊരു. ശരി, നിങ്ങൾക്ക് വിശ്വസിക്കാം. എന്നാൽ എബ്രഹാം എഴുന്നേറ്റ് ഏറ്റു പറഞ്ഞത് അവന് മകനില്ലാതിരുന്നപ്പം മകനുണ്ടെന്നല്ല, ഇസ്ഹാക്ക് ജനിക്കുന്നതിന് മുമ്പ് എനിക്ക് ഇസ്ഹാക്ക് ഉണ്ടെന്നല്ല അവൻ പറഞ്ഞു. അല്ല, അവൻ വിശ്വസിച്ചു ഒരു ദിവസം ഇസ്ഹാക്കിനെ തരും. ശരിയാണ്, അത് അവൻ വിശ്വസിച്ചു. എന്നാൽ അവൻ ഇതല്ല പറഞ്ഞത്, എനിക്കവനെ കിട്ടിക്കഴിഞ്ഞു എന്നല്ല. അതൊരു ഭോഷ്കാണ്. അതുകൊണ്ട് ഇത് പ്രധാനമാണ്, വിശ്വാസം എന്താണെന്ന് നാം മനസ്സിലാക്കണം. വിശ്വാസം എന്നത് ഒരു ഭോഷ്ക് വിശ്വസിക്കുന്നതല്ല, ഇത് മറക്കരുത്. ഈ മനുഷ്യൻ ഒരു ഭോഷ്കല്ല ഏറ്റു പറഞ്ഞത്, അതുകൊണ്ടാണ് അവൻ ആ പൂർണ്ണ സൗഖ്യം ലഭിച്ചത്. അങ്ങനെ കർത്താവ് അവനെ രണ്ടാം പ്രാവശ്യം തൊട്ടു. അപ്പോഴവൻ എല്ലാം വ്യക്തമായിട്ട് കാണാൻ കഴിഞ്ഞു. കർത്താവിനോട് പറഞ്ഞു, നീ വന്ന ആ പട്ടണത്തിൽ വീണ്ടും പോകരുത്, കാരണം അത് അവിശ്വാസം നിറഞ്ഞ സ്ഥലമാണ്. അതുകൊണ്ട് ഇത് ഒരു മുന്നറിയിപ്പിന്റെ വാക്യമാണ്. ധാരാളം വിശ്വാസത്തെക്കുറിച്ചുള്ള പ്രസംഗം നടക്കുന്നതിനിടയിൽ പഴയ നിയമത്തിലെ ഒരു സംഭവത്തിലൂടെ ദൈവത്തെ സ്തുതിക്കുന്നതിന്റെ ശക്തി ഞാൻ കാണിക്കാം. രണ്ട് ദിനവൃത്താന്തം 20-ാം അധ്യായത്തിൽ ഇതിനൊരു വളരെ മനോഹരമായ ഉദാഹരണം അവിടെ പറയുന്നുണ്ട്. നമുക്ക് പഠിക്കാൻ കഴിയുന്ന ഒരു നല്ല ഉദാഹരണം, ആത്മീയ ഉദാഹരണം, ഈ രാജാവിന്റെ കഥയിൽ നിന്ന്. ജെഹോശബാത്ത് 20-ാം അധ്യായത്തിൽ അവൻ യഹൂദയിൽ ഉണ്ടായിരുന്ന ഒരു രാജാവായിരുന്നു. ഒരു ദിവസം അവൻ കേൾക്കുന്നു, ഒരു വാർത്ത കേൾക്കുന്നു. രണ്ട് ദിനവൃത്താന്തം 20:2 ഒരു വലിയ കൂട്ടം ആളുകൾ അവർക്കെതിരെ വന്ന് യഹൂദരോട് യുദ്ധം ചെയ്യാനായിട്ട്, അവർ സിറിയയുടെ അപ്പുറത്തുനിന്ന് ആ മേഖലയിലുള്ളവർ. ഇത് കേട്ട രാജാവ് വളരെ ഭയപ്പെട്ടു. ദൈവത്തിന്റെ വചനത്തിൽ നാം വായിക്കുന്നു, അവൻ വളരെയധികം ഭയപ്പെട്ടു. എന്നാൽ അവൻ ഭയപ്പെട്ടവൻ ശരിയായ കാര്യം തന്നെയാണ് അവൻ ചെയ്തത്. അവൻ ദൈവത്തെ അന്വേഷിച്ചു. അവൻ ദൈവത്തിങ്കിലേക്ക് തിരിഞ്ഞ് ദൈവത്തോട് പറഞ്ഞു, ഞാൻ എന്ത് ചെയ്യണം? അവനൊരു ഉപവാസം പ്രഖ്യാപിച്ചു. ഉപവാസത്തോടെ ദൈവത്തെ അന്വേഷിച്ചു. അവൻ ശരിയായ കാര്യം തന്നെ ചെയ്തു. ഗൗരവമായിട്ടുള്ളൊരു കാര്യം നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുമ്പോൾ നിങ്ങളൊരു പ്രശ്നത്തിലാണ്. പല കാര്യങ്ങൾ ഇവിടെ അവരെല്ലാവരും അവനെതിരെ വന്നിരിക്കുകയാണ്. ദൈവത്തെ അന്വേഷിച്ചു, ഉപവാസത്തോടും പ്രാർത്ഥനയോടും ദൈവത്തെ അന്വേഷിച്ചു. നിങ്ങൾ ഭയപ്പെടുമ്പോൾ ചെയ്യാൻ കഴിയുന്ന ഏറ്റവും നല്ല കാര്യം അതാണ്. അവനെല്ലാവരും ഒരുമിച്ച് കൂട്ടി ദൈവത്തെ അന്വേഷിക്കാൻ തുടങ്ങി. അവിടെ അവൻ പ്രാർത്ഥിക്കുന്നു. അവൻ പറഞ്ഞു, കർത്താവേ, നീ ഞങ്ങളുടെ ദൈവമാണ്. വായു തുറന്ന് ഏറ്റു പറഞ്ഞു സത്യങ്ങൾ, ദൈവവചനത്തെ ദൈവം അവരോട് വാഗ്ദാനം ചെയ്തതിന്. അവസാനമായി അവൻ ദൈവത്തിന്റെ മുമ്പാകെ നിന്ന് ഇങ്ങനെ പറഞ്ഞു മൂന്ന് കാര്യങ്ങൾ. 12-ാം വാക്യത്തിൽ മനോഹരമായ പ്രാർത്ഥന. ഈ മൂന്ന് കാര്യങ്ങൾ നിങ്ങൾക്ക് ഏറ്റുപറയാൻ കഴിഞ്ഞാൽ ബുദ്ധിമുട്ടുള്ള ഒരു സാഹചര്യത്തിൽ. 1-ാമത്തെ കാര്യം, കർത്താവെ, ഈ വലിയ സമൂഹത്തിന് മുമ്പിൽ നിൽപ്പാൻ ഞങ്ങൾക്ക് ശക്തിയില്ല. കർത്താവെ, ഞങ്ങൾക്ക് ശക്തിയില്ല. നിങ്ങൾക്കത് പറയാൻ കഴിയുമോ? 2-ാമത്, കർത്താവെ, ഞങ്ങൾക്ക് ജ്ഞാനമില്ല, എന്ത് ചെയ്യണമെന്ന് ഞങ്ങൾക്ക് അറിയില്ല. ഞങ്ങൾക്ക് ശക്തിയില്ല, ഞങ്ങൾക്ക് അറിവുമില്ല. 3-ാമത്തെ കാര്യം, എന്നാൽ ഞങ്ങൾ നിന്നിൽ വിശ്വസിക്കുന്നു. ഞങ്ങളുടെ കണ്ണുകൾ നിങ്കലേക്ക് തിരിഞ്ഞിരിക്കുന്നു. അവൻ ഈ മൂന്ന് കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞപ്പം അവൻ വിട്ടു. അവൻ ആമേൻ എന്ന് പറഞ്ഞു. കർത്താവ്, എനിക്കൊരു ശക്തിയും ഇല്ല, എന്ത് ചെയ്യണമെന്നറിയില്ല, എന്നാൽ ഞാൻ നിന്നെ വിശ്വസിക്കുന്നു. ഇങ്ങനെയുള്ള എല്ലാ സാഹചര്യങ്ങളും, നിങ്ങൾ ബുദ്ധിമുട്ടിക്കുന്ന ബുദ്ധിമുട്ടേറിയ ഒരു സാഹചര്യത്തെ നിങ്ങൾ അഭിമുഖീകരിക്കുമ്പം ഈ കാര്യമാണ് നിങ്ങൾ ഏറ്റുപറയേണ്ടത്. കർത്താവ്, ഇത് കൈകാര്യം ചെയ്യാനുള്ള ശക്തി എനിക്കില്ല. ഈ സാഹചര്യത്തിൽ എന്ത് ചെയ്യണമെന്നുള്ള അറിവ് എനിക്കില്ല, എന്നാൽ ഞാൻ നിന്നെ വിശ്വസിക്കുന്നു. ആ അവസാനത്തെ വാക്ക് വളരെ പ്രധാനമാണ്. അപ്പം ദൈവം അവനൊരു സന്ദേശം അയച്ചു. ആ നാളുകളിൽ അത് ഒരു പ്രവാചകനിൽ കൂടെ ആയിരുന്നു. ഈ സന്ദേശം കൊടുക്കാനായിട്ട് ദൈവത്തിന്റെ ആത്മാവ് ഒരു പ്രവാചകന്മേൽ വന്നു. അവനോട് പറഞ്ഞു, നീ കേൾക്കുക. കർത്താവ് പറഞ്ഞു, നീ ഭയപ്പെടരുത്, യുദ്ധം നിന്റേതല്ല, ദൈവത്തിൻ്റെതാണ്. ഇവിടെ നിനക്ക് പോരാടേണ്ട ആവശ്യമേ ഇല്ല, യഹോവ നിനക്കായിട്ട് യുദ്ധം ചെയ്യും. നാളെ അവരുടെ നേരെ ചെല്ലുക, ദൈവത്തിൽ വിശ്വസിക്കുക, അവൻ നിങ്ങൾക്കായിട്ട് യുദ്ധം ചെയ്യും. കഴിഞ്ഞു. ജെഹോശബാത്ത് ഇങ്ങനെ പറഞ്ഞില്ല, കർത്താവ്, ഇത് എത്ര വലിയ സൈന്യമാണ്, അങ്ങനെ ഒരു കാര്യവും, നിങ്ങളുടെ പ്രശ്നം എത്ര വലുതുമായിക്കൊള്ളട്ടെ, ദൈവം നിങ്ങളുടെ വശത്താണെങ്കിൽ, ശത്രുവിനെതിരെ പിശാചിനെതിരെ ദൈവം നിങ്ങളുടെ വശത്താണ്, അവൻ വീണു, ദൈവത്തെ ആരാധിച്ചു. 18-ാം വാക്യം. നിങ്ങൾക്കറിയാമോ എന്താണ് അവൻ അടുത്ത ദിവസം ചെയ്തത്? പട്ടാളക്കാരെ അയക്കുന്നതിന് പകരം സൈന്യത്തിന്റെ മുമ്പിൽ ശത്രുവിനോട് യുദ്ധം ചെയ്യാൻ. ഇവിടെ പറയുന്നു സൈന്യത്തിന് മുമ്പിൽ അവൻ ആളുകളെ നിയോഗിച്ചു, പട്ടാളത്തിന്റെ മുമ്പിൽ ദൈവത്തെ സ്തുതിക്കാൻ. 2 ദിനവൃത്താന്തം 20-ാം അധ്യായം 21-ാം വാക്യം. അവൻ ആളുകളെ ഏറ്റവും മുമ്പിൽ നിർത്തി, അവർ മുമ്പോട്ട് പോയി, ദൈവത്തെ സ്തുതിച്ചു, ദൈവത്തിന് മഹത്വവും നന്ദിയും കരയറ്റി. അവന്റെ ദയ എന്നേക്കുമുള്ളതല്ലോ എന്ന് ദൈവത്തെ സ്തുതിക്കാൻ തുടങ്ങി. യുദ്ധഹോവയ്ക്കുള്ളതാണ് ദൈവത്തിന് സ്തോത്രം, ദൈവം ശത്രുക്കളെ നശിപ്പിക്കുന്നു. അവർ ദൈവത്തെ സ്തുതിച്ചുകൊണ്ടേയിരുന്നു. 22-ാം വാക്യത്തിൽ ഇത് കേൾക്കുക, അവർ പാടി സ്തുതിച്ച് തുടങ്ങിയപ്പോൾ, ഇത് വളരെ പ്രധാനമാണ്, അവർ സ്തുതിച്ചു തുടങ്ങിയപ്പോൾ, അവർ സ്തുതിച്ചു തുടങ്ങിയപ്പോൾ തന്നെ, അതിനു മുമ്പ് അതിന്റെ 12-ാം വാക്യത്തിൽ അവർ പ്രാർത്ഥിക്കുകയാണ്. അവർ സ്തുതിക്കുകയല്ല, അവർ പ്രാർത്ഥിക്കുകയായിരുന്നു. ദൈവം ആ പ്രാർത്ഥനയ്ക്ക് ഒരു മറുപടി കൊടുത്തത്, അവർ സ്തുതിക്കുവാനായിട്ട് തുടങ്ങുന്നു. ഇപ്പൊ അവർ പ്രാർത്ഥിക്കുകയല്ല, അവർ ശത്രുവിന് നേരെ ആ സൈന്യത്തിന് മുമ്പേ തന്നെ കർത്താവ് ഞങ്ങളെ രക്ഷിക്കണേ, അവർ പ്രാർത്ഥിച്ചു കഴിഞ്ഞു. ദൈവം പറഞ്ഞു ഞാൻ ചില കാര്യം ചെയ്യാൻ പോവാണ്. അവരവനെ സ്തുതിക്കുകയാണ്. അവർ ദൈവം പറഞ്ഞത് വിശ്വസിച്ചു, അവൻ പറഞ്ഞത് അവർ വിശ്വസിച്ചപ്പം അവർ ദൈവത്തെ സ്തുതിച്ചു. അവർ പാടാനും സ്തുതിക്കാനായിട്ടും തുടങ്ങിയപ്പം തന്നെ ദൈവം ആ ശത്രുക്കളെ മുഴുവനും തോൽപ്പിച്ചു. ശത്രുവിന്റെ സമ്പത്ത് അവർക്ക് ലഭിക്കുകയും അവർ ധനികരാകുകയും ചെയ്തു. ഇതാണ് അതിന്റെ തത്വം. അവർക്ക് ജയം കിട്ടിയത് യുദ്ധം ചെയ്തുകൊണ്ടല്ല, എന്നാൽ അവർ ദൈവത്തെ സ്തുതിച്ചപ്പോഴാണ്. കാരണം ദൈവം പറഞ്ഞതിനെ അവരെ വിശ്വസിച്ചു. ദൈവം പറഞ്ഞില്ലായിരുന്നെങ്കിൽ അവർ വിശ്വസിക്കുന്നത് കാര്യമില്ല. ദൈവം പറയുന്നു ശത്രു തോൽപ്പിക്കപ്പെടും, അപ്പോൾ നമ്മത് വിശ്വസിക്കുന്നു, ദൈവത്തിന് നന്ദി കരയറ്റുന്നു. ദൈവം പറയാതെ നമുക്കത് വിശ്വസിക്കാൻ കഴിയില്ല. ദൈവം അബ്രഹാമിനോട് സംസാരിച്ച് നിനക്കൊരു മകനുണ്ടാവും, അപ്പം നിങ്ങൾക്ക് വിശ്വസിക്കാം. നിങ്ങളൊരു മച്ചയായിരിക്കും, ദൈവം നിങ്ങളോട് അത് പറഞ്ഞില്ലെങ്കിൽ നിങ്ങൾക്കത് വിശ്വസിക്കാൻ കഴിയില്ല. നിങ്ങളുടെ കണ്ണടച്ച് നിങ്ങളേറെ കാര്യങ്ങൾ സങ്കല്പിച്ച് നിങ്ങൾക്കത് കിട്ടുമെന്ന് വിശ്വസിക്കാൻ കഴിയില്ല. അതാണ് അനേക ആളുകൾ വിശ്വസിക്കുന്നത്, അത് ദൈവവചന പ്രകാരമല്ല. റോമാലേഖനം 10:17 ഇപ്രകാരം പറയുന്നു, വിശ്വാസം കേൾവിയാൽ വരുന്നു, കേൾവി ദൈവവചനത്തിൽ നിന്ന് വരണം. ദൈവം ഒരു കാര്യം പറയുമ്പം അത് നമുക്ക് വിശ്വസിക്കാം. ദൈവവചനത്തിൽ ഒരു വാക്കുണ്ടാകാം, നിങ്ങൾക്കതിൽ വിശ്വാസം ഉണ്ടാകുമ്പോഴേ അത് നിങ്ങൾക്ക് ജീവനായി തീരത്തുള്ളൂ. അനേക ആളുകളെ നോക്കൂ, അവര് തങ്ങളുടെ ബുദ്ധിയിൽ മനസ്സിലാക്കുന്നു യേശു അവരുടെ പാപങ്ങൾക്കായിട്ട് മരിച്ചു, എന്നാൽ അവര് 90% രക്ഷിക്കപ്പെട്ടവരല്ല. അവര് നാമധേയ ക്രിസ്ത്യാനികളായിട്ട് ഇരിക്കുന്നു. അവരോട് യേശു നിങ്ങളുടെ പാപങ്ങൾക്കായിട്ട് മരിച്ചില്ലെന്ന് ചോദിച്ചാൽ ശരിയാണ്, അവൻ ഉയർത്തെഴുന്നേറ്റോ, ശരി. ഏതെങ്കിലും ക്രിസ്ത്യാനി അത് നിഷേധിക്കുമോ? അവരിൽ 90% വീണ്ടും ജനിക്കപ്പെട്ടവരല്ല. എഴുതിയത് അവർ വിശ്വസിക്കുന്നു, എന്നാൽ അവരുടെ ഹൃദയത്തിൽ അത് വിശ്വാസമായിട്ട് മാറിയിട്ടില്ല. ഇതുപോലെ തന്നെ ഒരാൾക്ക് നിങ്ങളോടൊരു ദൈവവചനം പറയാം, അത് ദൈവവചനത്തിൽ എഴുതിയിരിക്കുന്നു, എന്നാൽ നിങ്ങളുടെ ഹൃദയത്തിൽ അത് വിശ്വാസമായിട്ട് മാറിയിട്ടില്ല. വിശ്വാസമില്ലാതെ നിങ്ങളുടേതാവില്ല. അതുകൊണ്ട് ഈ മേഖലകളിൽ വഞ്ചിക്കപ്പെടരുത്. നിങ്ങളുടെ ഹൃദയത്തിൽ വിശ്വാസമായതിന് മാത്രമേ നിങ്ങൾക്ക് പ്രവർത്തിക്കാൻ കഴിയുള്ളൂ, അതിനെ ദൈവത്തിന് സ്തുതിക്കാൻ കഴിയത്തുള്ളൂ. അതിന്റെ തെളിവ് ഇതാണ്, ഫലം. ഫലമുണ്ടായെങ്കിൽ നിങ്ങളുടെ വിശ്വാസം തെറ്റാണ്, അത് നിങ്ങളുടെ സങ്കല്പമാണ്, നിങ്ങളുടെ സ്വപ്നമാണത്. അനേക ആളുകൾ ഇതിനാൽ പൂർണ്ണമായിട്ടും വഞ്ചിക്കപ്പെട്ടിരിക്കുകയാണ്, വിശ്വാസത്തിന്റെ പേരിൽ. അത് വിശ്വാസമല്ല, സങ്കല്പമാണ്, അത് തെറ്റിദ്ധാരണയാണ്. പിശാച് ആളുകളെ ഇങ്ങനെ വഞ്ചിക്കുന്നു. അവൻ യേശുവിനെ ഇതുപോലെ വഞ്ചിക്കാൻ ആഗ്രഹിച്ചു, ഇങ്ങനെ എഴുതിയിരിക്കുന്നു എന്ന് പറഞ്ഞ്, ഇത് വിശ്വസിക്കൂ, നിന്നെ ദൂതന്മാരെ കൊണ്ട് പ്രൊട്ടക്ട് ചെയ്യും, അതുകൊണ്ട് ചാടിക്കൊള്ളുക, നിന്റെ കാല് കല്ലിൽ തട്ടിപ്പോകാതെ അവൻ നിങ്ങളെ പരിപാലിക്കും. എന്നാൽ യേശു ചാടിയില്ല, അതല്ല വിശ്വാസം എന്ന് പറയുന്നു. അതവന്റെ ഒരു തോന്നൽ മാത്രമായിരുന്നേനെ, ഒരു ദൂതനും അവനെ സഹായിക്കില്ലായിരുന്നു. അവൻ താഴെ വീണ് തല പൊട്ടിയേനെ, അവൻ പിശാചിനെ കേട്ടില്ല. നിങ്ങളും അവൻ പറയുന്നത് കേൾക്കരുത്. അവനൊരു പ്രസംഗങ്ങളിൽ കൂടെ പറഞ്ഞാലും ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ദൈവവചനത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നല്ലോ, അത് ബാലൻസ് ചെയ്യുന്ന മറ്റേ വാക്യവും കാണാതെ. അതുകൊണ്ടാണ് യേശു പറഞ്ഞ് ഇങ്ങനെ എഴുതിയിരിക്കുന്നു, നിന്റെ ദൈവമായ യഹോവയെ പരീക്ഷിക്കരുത്. ഞാൻ വിചാരിക്കുന്നു അനേക ക്രിസ്ത്യാനികളും ഇന്ന് കേൾക്കേണ്ട ഒരു വചനമാണത്, ഫോഷത്വമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്ത് നിങ്ങളുടെ ദൈവമായ യഹോവയെ നിങ്ങൾ പരീക്ഷിക്കരുത്. വിശ്വാസത്തിന്റെ പേരിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഞാൻ ദൈവത്തെ വിശ്വസിക്കുന്നു, അതുകൊണ്ട് അവനെ സ്തുതിക്കും. വിശ്വാസം ഒരു ടെക്നിക്കല്ല, ദൈവത്തെ സ്തുതിക്കുന്നത് ഒരു ടെക്നിക്കല്ല. ദൈവത്തെ സ്തുതിക്കുന്നത് യഥാർത്ഥ വിശ്വാസത്തിന്റെ ഫലമാണ്. അത് ഹൃദയത്തിൽ ജനിക്കുന്നത് ദൈവം ചെയ്തതോ പറഞ്ഞതോ ആയ ഒരു കാര്യത്തിന്റെ അടിസ്ഥാനത്തിലാണ്. ദൈവത്തിന്റെ വചനത്തിൽ എഴുതിയിരിക്കും പോലെ ദൈവം നമ്മുടെ പാപത്തെ ക്ഷമിച്ചത് ഓർത്ത് ദൈവത്തെ നമുക്ക് സ്തുതിക്കാം. പിശാചി തോറ്റത് ഇതെല്ലാം വളരെ വ്യക്തമായിട്ടുള്ള കാര്യമാണ്. യോനായുടെ ബുക്കിൽ നിന്ന് വേറൊരു കാര്യം ഞാൻ നിങ്ങളെ കാണിക്കാം. യോന ഒരു പ്രവാചകനായിരുന്നു, നിങ്ങൾക്കറിയാമല്ലോ. അവൻ നിലവിലേക്ക് പോകാതെ അവിടുന്ന് ഓടിപ്പോകുന്നു. അവൻ മറ്റൊരു ദിശയിലേക്ക് പോകാനായിട്ട് മറ്റൊരു കപ്പലിൽ കയറുന്നു. അവിടെ വലിയൊരു കൊടുങ്കാറ്റുണ്ടാകുന്നു. അവിടെ ആളുകൾ തിരിച്ചറിയുന്നു യോനയാണ് ഇതിന് കാരണക്കാരനെന്ന്. വെള്ളത്തിലേക്ക് വലിച്ചെറിയുന്നു, അവനെ വെള്ളത്തിലേക്ക് വലിച്ചെറിഞ്ഞു. ദൈവം അവിടെ ഒരു മത്സ്യത്തെ ഒരുക്കി അവനെ വിഴുങ്ങിക്കളഞ്ഞു, ഒരു വലിയ മത്സ്യം. എന്താണ് ഇവിടെ സംഭവിച്ചെന്ന് നോക്കൂ. യോന 1:17, യോനയെ വിഴുങ്ങേണ്ടത് ഒരു മഹാസൽപ്പത്തെ കൽപ്പിച്ച് ആക്കിയിരുന്നു. യോന ആ മത്സ്യത്തിന്റെ വയറ്റിൽ 3 ദിവസം ആയിരുന്നു, 3 രാത്രി. ഈ 3 ദിവസവും 3 രാത്രിയും അവൻ എന്തായിരുന്നു ചെയ്തത്? മത്സ്യത്തിന്റെ വയറ്റിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാൻ കഴിയുമെന്നായിരിക്കും. 3 പകലും 3 രാത്രിയിലും അവൻ അതിനുവേണ്ടി പരിശ്രമിച്ചു. എല്ലാ പ്രാവശ്യവും അവൻ തെന്നി പിന്നെയും അകത്തേക്ക് വീഴും, തെന്നി വയറ്റിലേക്ക് തന്നെ. അവന് പുറത്തു വരാൻ കഴിഞ്ഞില്ല. അവന് കഴിയാതായപ്പോൾ, അവന് പുറത്തു വരാൻ കഴിയാതിരുന്നപ്പം, അപ്പോൾ എന്ന് പറഞ്ഞാൽ ആ 3 രാത്രിയും പകലും അവന് കഴിയാതെ വന്ന് അവൻ പ്രാർത്ഥിച്ചു. അവൻ 3 രാത്രിയും പകലും പ്രാർത്ഥിച്ചെന്ന് അവിടെ എഴുതിയിട്ടില്ല. 3 രാത്രിയും പകലും കഴിഞ്ഞതിന് ശേഷം അവൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഇപ്പോൾ അവൻ പ്രാർത്ഥിക്കുകയാണ്, ദൈവമേ ഇവിടുന്ന് തന്നെ രക്ഷിക്കണമേ. ഇങ്ങനെയാണ് സാധാരണ നമ്മളൊക്കെ ചെയ്യുന്നത്. ഒരു മത്സ്യത്തിന്റെ വയറ്റിൽ പെട്ടതുപോലെ നാം പ്രത്യേക ചില സാഹചര്യങ്ങളിലെത്തി, ചില പ്രശ്നങ്ങളിൽ. മിക്കപ്പോഴും അത് നമ്മുടെ തന്നെ പാപമോ മണ്ടത്തരം കൊണ്ടാണ്, യോനായ പോലെ. എന്നാൽ നമ്മൾ പരിശ്രമിക്കും ഇതിൽ നിന്ന് പുറത്തു വരാൻ. പല ദിവസങ്ങളിലും നമുക്കവിടെ നിന്ന് പുറത്തു വരാൻ കഴിയാതിരിക്കുമ്പോൾ അവസാനം മറ്റൊരു മാർഗവും ഇല്ലാതെ നമ്മൾ പ്രാർത്ഥിക്കും. ഇതാണ് യോന ചെയ്തത്. അവൻ പ്രാർത്ഥിച്ചു, ഒന്നും സംഭവിച്ചില്ല. പിന്നെയും പ്രാർത്ഥിച്ചു. 2-ാം വാക്യം, 3-ാം വാക്യം, 4-ാം വാക്യം, 5-ാം വാക്യം, 6-ാം വാക്യം, അവസാനമായി അവൻ പ്രാർത്ഥന നിർത്തി. അവൻ ദൈവത്തെ സ്തുതിക്കാൻ തുടങ്ങി. ഞാൻ സമർപ്പിക്കുന്നു, ഞാൻ നിനക്ക് നന്ദി കരേറ്റും, ഞാൻ സ്തോത്രത്തോടെ നിനക്ക് യാഗം അർപ്പിക്കും, സ്തോത്രത്തോടെ നിന്നെ സ്തുതിക്കും. അവൻ പറഞ്ഞു, രക്ഷ വരുന്നത് യഹോവയുടെ പക്കൽ നിന്നാണ്, ഞാൻ അങ്ങയെ സ്തുതിക്കുന്നു. മത്സ്യത്തിന്റെ വയറ്റിൽ നീ വെച്ചാലും ഞാൻ വിടിയിരിക്കും, ഞാൻ അങ്ങയെ സ്തുതിക്കാൻ ആഗ്രഹിക്കുന്നു, കാരണം നീ സിംഹാസനത്തിലുണ്ട്, തുടങ്ങിയ കാര്യങ്ങൾ. അപ്പോൾ, പിന്നെയും അപ്പോൾ എന്ന പദം കാണുക. യോന 2-ാം അധ്യായത്തിൽ 2-ാമത്തെ പ്രാവശ്യമാണ് അപ്പോൾ എന്ന പദം. അപ്പോൾ യഹോവ മത്സ്യത്തോട് കൽപ്പിച്ചു, അതവനെ ഛർദ്ദിച്ചു കളഞ്ഞു. ഈ മനുഷ്യൻ ആ വയറ്റിൽ കിടന്ന് എന്നെ സ്തുതിക്കുന്നു, അവനെ പുറത്തേക്ക് കൊണ്ടുവരിക. അവന് രക്ഷ കിട്ടി. അവൻ ദൈവത്തെ സ്തുതിക്കാൻ തുടങ്ങിയപ്പോൾ 50-ാം സങ്കീർത്തനത്തിൽ ഈ മനോഹരമായ വാക്യം നാം വായിക്കുന്നു. 23-ാമത്തെ വാക്യം, സ്തോത്രമെന്ന യാഗം അർപ്പിക്കുന്നവൻ എന്നെ മഹത്വപ്പെടുത്തുന്നു. തന്റെ നടപ്പിനെ ക്രമപ്പെടുത്തുന്നവന് ഞാൻ ദൈവത്തിന്റെ രക്ഷയെ കാണിക്കും. അതിന്റെ മറ്റൊരു പരിവർത്തനം ഇതാണ്. ഇങ്ങനെയാണ് അത് വായിക്കുന്നത്, ഒരുവൻ നന്ദിയുടെ യാഗം അർപ്പിക്കുന്നതിൽ കൂടെ അവൻ എനിക്കൊരു വഴി ഉണ്ടാക്കുകയാണ്, എന്റെ രക്ഷയെ കാണിക്കാനായി ഒരു അവസരം നൽകുകയാണ്. ദൈവത്തിന് ഒരു യാഗം അർപ്പിക്കുന്നവൻ, യാഗം വേദന ഉളവാക്കുന്ന ഒരു കാര്യമാണ്. കാര്യങ്ങളെല്ലാം നന്നായിരിക്കുമ്പോൾ നമുക്ക് ദൈവത്തെ സ്തുതിക്കാൻ കഴിയും, അത് പ്രയാസമില്ലാത്ത കാര്യമാണ്. അതല്ല സ്തോത്രയാഗം. എന്നാൽ പ്രശ്നം പൂർണ്ണമായിട്ട് പരിഹരിക്കപ്പെട്ടിട്ടില്ല. എന്നാൽ അവൻ സിംഹാസനത്തിൽ ഇരിക്കുന്നതുകൊണ്ട് നമുക്ക് അവനെ സ്തുതിക്കാൻ കഴിയും. പരിഹരിക്കേണ്ട പ്രശ്നം ഇതുവരെയും പരിഹരിക്കപ്പെട്ടിട്ടില്ല. എന്നാൽ ദൈവത്തെ നമുക്ക് സ്തുതിക്കാൻ കഴിയും അവനവന്റെ സിംഹാസനത്തിലുള്ളതുകൊണ്ട്. നമ്മുടെ പ്രശ്നം പരിഹരിക്കപ്പെട്ടില്ലെങ്കിൽ പോലും ഞാൻ കള്ളം പറയേണ്ടതില്ല, എന്റെ പ്രശ്നം പരിഹരിക്കപ്പെട്ടതിന്റെ പ്രശ്നം അവിടെ തന്നെ ഉണ്ട്. അപ്പോഴും ശത്രുക്കൾ അവിടെ തന്നെ ഉണ്ട്. എന്നാൽ ദാവീദ് പറഞ്ഞു, നീ എന്റെ ശത്രുക്കളുടെ മുമ്പാകെ എനിക്കൊരു മേശ ഒരുക്കിയിരിക്കുന്നു, അവരവിടെ ഉണ്ട്, ഇല്ലെന്ന് ഞാൻ അഭിനയിക്കണ്ട. എന്നാൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, കാരണം പിശാച് തോൽപ്പിക്കപ്പെട്ടു, എന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടു, അവൻ സിംഹാസനത്തിലുണ്ട്. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് സകല നന്മയ്ക്കായിട്ട് കൂടെ ആവരിക്കും. എനിക്ക് സഹിക്കാൻ കഴിയുന്നതിനപ്പുറത്ത് അവൻ എന്നെ പരീക്ഷിക്കൽ, ഇതെല്ലാം സത്യമാണോ? ആ പ്രശ്നം അവിടെ ഉണ്ടെങ്കിലും ഞാൻ ഫോഴ്സ് കേറ്റ് പറയണ്ട. എന്നാൽ ഈ നിത്യമായ സത്യങ്ങളെ ഓർത്ത് എനിക്ക് ദൈവത്തെ സ്തുതിക്കാൻ കഴിയും. അതൊരിക്കലും മാറില്ല. പിശാചിനെ കാൽവറിയിൽ തോൽപ്പിച്ചു, എല്ലാം എന്റെ നന്മയ്ക്കായിട്ട് മാറ്റപ്പെടും, ഇങ്ങനെയുള്ള പല കാര്യങ്ങളും. എന്നാൽ ഇങ്ങനെ പറയുന്നത് വേദന ഉണ്ടാക്കുന്ന കാര്യമാണ്. അതൊരു യാഗമാണ്. എന്റെ ശത്രു അവിടെ ഉണ്ട്, ഞാൻ പ്രശ്നങ്ങൾ അവിടെ ഉണ്ട്. എന്നാൽ ഞാൻ വിശ്വസിക്കുന്നു, ദൈവം എന്റെ ശത്രുക്കളുടെ മുമ്പാകെ ഒരു മേശ ഒരുക്കും. ഞാൻ ദൈവത്തെ സ്തുതിക്കും. അങ്ങനെ ചെയ്യുമ്പം ദൈവം എനിക്കായിട്ടൊരു വഴി തുറക്കും, അതിൽ നിന്ന് പുറത്തു വരാൻ. അങ്ങനെയാണ് നമുക്ക് നിരാശയിൽ നിന്ന് പുറത്തു വരാൻ കഴിയുന്നത്. നിങ്ങൾ ഒരിക്കലും നിരാശപ്പെടണ്ട. ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ദൈവത്തെ സ്തുതിക്കാൻ നിങ്ങൾക്കറിയാമെങ്കിൽ, അവന് നന്ദി പറയാൻ, ഈ മാറ്റപ്പെടാത്ത സത്യങ്ങളെ ഓർത്ത്. ദൈവം സിംഹാസനത്തിലുണ്ട്, അവൻ ഇപ്പോഴും അവിടെ തന്നെ ഉണ്ട്. സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും അവനാണ്. പിശാച് തോൽപ്പിക്കപ്പെട്ടു, നിങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടു, നിങ്ങൾക്ക് കഴിയുന്നതിനുമീതെ പരീക്ഷ സഹിപ്പാൻ അവൻ അനുവദിക്കുകയില്ല. ഇങ്ങനെ പല കാര്യങ്ങളും. ഇങ്ങനെ ജയകരമായൊരു ജീവിതത്തെക്കുറിച്ച് നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. എല്ലാ സാഹചര്യത്തിലും നാം അവനെ സ്തുതിക്കുന്നവരാണെങ്കിൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.